بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اما بعد فان اصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയോടെ മുവഹ്ഹിദുകളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. ഇസ്ലാം വ്യക്തമായ തെളിവുകളും പ്രമാണങ്ങളുമാണ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. സലഫിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ വ്യക്തമായ തെളിവുകൾ എന്നുള്ളതാണ്. ഇസ്ലാം എന്താണ് എന്നത് തെളിഞ്ഞു നിൽക്കുന്നത് സ്വഹാബികളിലും താബിഈങ്ങളിലുമാണ്. അതുകൊണ്ടാണ് സ്വഹാബികൾ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയായിരിക്കും എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചത്. ജഅൽനാകും ഉമ്മത്തൻ വസതൻ, നിങ്ങളെ കൃത്യതയുടെ സമൂഹമാക്കി, നീതിയുടെ സമൂഹമാക്കി എന്ന് പറയുമ്പോൾ, മധ്യമ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന്റെ ഏറ്റവും കൃത്യസ്ഥാനത്ത് നിലനിൽക്കുന്ന സമൂഹം. ലിത്തക്കൂനു ശുഹദാ ആലന്നാസ്, നിങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഷാഹിദുകൾ, സാക്ഷികളായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഏതൊരു സംഗതിയുണ്ടോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിക്കാതെ പോയിട്ടില്ല. സ്വഹാബികൾ അത് താബിഈങ്ങൾക്ക് കൃത്യമായി ആശയക്കുഴപ്പത്തിന് വകയില്ലാത്തവണ്ണം പകർന്നുകൊടുക്കാതെ പോയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും ദീനിന്റെ വിഷയത്തിൽ പരീക്ഷിക്കും. ദീനുകൊണ്ട് പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസവും ആദർശവും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതെല്ലാം പ്രമാണങ്ങളോട് യോജിക്കുന്നതായിരിക്കണം. സലഫിൽ അഥവാ സ്വഹാബികളിലും താബിഈങ്ങളിലും ഉള്ളതായിരിക്കണം. ഇത്തബിഊ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഊ മിൻ ദൂനിഹി ഔലിയാ ഖലീലൻ മാ തദക്കറൂൻ. സൂറത്തുൽ ആറാഫിലെ മൂന്നാമത്തെ ആയത്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിനെ നിങ്ങൾ പിൻപറ്റണം. അവനെ കൂടാതുള്ളതിൽ നിങ്ങൾ പിൻപറ്റരുത്. ഔലിയ, ആ നിങ്ങളുടെ വലിയായിട്ട് നിങ്ങൾ പിന്തുടരാൻ പാടില്ല. മിത്രങ്ങളായി നിങ്ങൾ പിന്തുടരാൻ പാടില്ല. ഖലീലമ്മാ തദക്കറൂൻ, അല്പം മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഖുർആനെ പിന്തുടരണം എന്ന് പ്രത്യേകം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്ന എല്ലാ വഹീനെയും ഖുർആനെയും സുന്നത്തിനെയും വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. നിങ്ങളുടെ റസൂൽ കൊണ്ടുവന്നതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ പിടിച്ചുകൊള്ളുക. അദ്ദേഹം വിരോധിച്ചതിനെ നിങ്ങൾ വർജിക്കുക. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായും അള്ളാഹു ശിക്ഷയിൽ കാഠിന്യമുള്ളവനാണ്. അള്ളാഹു ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ പരസ്പരം ശിക്ഷിക്കുന്നത് പോലെയല്ല. ഒരിക്കലും തടുക്കാനോ ഒഴിഞ്ഞു മാറാനോ വേദനയില്ലാത്ത സാഹചര്യമുണ്ടാകാനോ ഇടയില്ലാത്ത വണ്ണം അതികഠിനമായ ശിക്ഷയാണ് അള്ളാഹുവിങ്കിൽ നിന്ന് ഉണ്ടാവുക.
فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا
سورة النساء 69 آية നമുക്കെല്ലാം പരിചയമുള്ളത്. അല്ലാഹുവിനെയും റസൂലിനെയും ആരാണോ അനുസരിക്കുന്നത് അവർ അല്ലാഹുവിന്റെ നിഅമത്തുകൾ വന്നിറങ്ങിയ സമൂഹത്തിന്റെ കൂടെയാണ്. ആർക്കൊക്കെയാണ് അല്ലാഹുവിന്റെ നിഅമത്തുകൾ വന്നിറങ്ങിയത്? നബിമാർ, സുദ്ദീഖുകൾ, ശുഹദാ, സ്വാലിഹുകൾ, ഇങ്ങനെ അമ്പിയാക്കളും ദീനിനോട് സത്യത പുലർത്തുന്നവരും ദീൻ നിലനിർത്തുന്നതിനു വേണ്ടി രക്തസാക്ഷികളായിട്ടുള്ളവരും അതേപോലെ നന്മയിലൂടെ ജീവിതം നയിക്കുന്നവരും ആരോ അവരോടൊപ്പം അവർക്കെല്ലാം അല്ലാഹു നിഅമത്ത് നൽകിയിട്ടുണ്ട്. അവരോടൊപ്പമാണ് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ. വഹസ്സുന ഉലായിക റഫീഖ അവർ എത്ര നല്ല കൂട്ടുകാരാണ്, എത്ര നല്ല കൂട്ടാണ്. നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ, പരലോകത്തിലെത്തുമ്പോൾ നമ്മുടെ കൂട്ടുകാർ അത് നബിമാരാണ്, സുദ്ദീഖുകളാണ്, ശുഹദാക്കളാണ് എന്നത് എത്ര നല്ല കാര്യമാണ് എന്ന് സൂറത്തുൻ നിസായിലെ 69 ആയത്ത്. വമയുത്ത് ഇല്ലാഹ റസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും ആര് അനുസരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇമാം ഇബ്നു ജരീർ അത്തബരി തന്റെ തഫ്സീറിൽ പറഞ്ഞു, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്ക് പൂർണ്ണമായി വഴിപ്പെടണം. ആ രണ്ടുപേരുടെയും തീരുമാനങ്ങളെ തൃപ്തിപ്പെടണം. അതിന് അങ്ങേയറ്റം കൃത്യമായി അള്ളാഹുവിന് മാത്രമായി നമ്മുടെ ജീവിതത്തിലെ കൽപ്പനകൾ സ്വീകരിക്കപ്പെടേണ്ട സ്രോതസ് അത് അള്ളാഹുവും റസൂലുമാണ്. അതേപ്രകാരം തന്നെ വൽ ഇൻതിഹാ ഇല അംരിഹിമ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളിലേക്ക് നമ്മൾ മടങ്ങണം. വൽ ഇൻസിജാരി അമ്മാ നഹയാ അൻഹു മിൻ മാസിയത്തില്ല, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ വിരോധിച്ച കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അത് മുഴുവൻ നമ്മൾ പൂർണ്ണമായി വർജിക്കണം. ഫഹുവ മഅ അല്ലദീന അന്നമല്ലാഹു അലൈഹിം ബിഹിദായതിഹി, അവരാണ് ഹിദായത്ത് കൊണ്ട് അല്ലാഹു നിഅമത്ത് നൽകിയവരോടൊപ്പമുള്ളത്. വത്തൗഫീഖി ലിതാഅതിഹി ഫിദ്ദുനിയ, ദുനിയാവിൽ തന്നെ അള്ളാഹുവിനെ അനുസരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയത് ആർക്കാണ്? അതാണ് നബിമാർ, സിദ്ദീഖുകൾ എന്നിങ്ങനെ പറഞ്ഞത്. മിൻ അംബിയാഇഹി, അവരുടെ അംബിയാക്കൾ. വഫിൽ ആഖിറത്തി, പരലോക, ദുനിയാവിൽ അംബിയാക്കളുടെ കൽപ്പനകളോടൊപ്പമാണ്. വഫിൽ ആഖിറത്തി, പരലോകത്ത്, ഇദാ ദഖലൽ ജന്ന, സ്വർഗത്തിലെത്തിയാലോ അവിടെ ബാക്കിയുള്ള എല്ലാവരും. വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, സിദ്ദീഖുകൾക്കും ശുഹദാക്കൾക്കും സ്വാലിഹുകൾക്കും ഒപ്പമാണ്. അപ്പൊ ദുനിയാവിൽ നമ്മൾ റസൂലിനെ കൃത്യമായി പിന്തുടരുമ്പോൾ ആഖിറത്തിൽ നമ്മൾ അമ്പിയാക്കളോടൊപ്പവും അമ്പിയാക്കളെ ഇഖ്ലാസോടുകൂടി ഇത്തിബാ ചെയ്തിട്ടുള്ള സിദ്ദീഖുകൾക്കും ശുഹദാക്കൾക്കുമൊപ്പവുമാണ്, സ്വാലിഹികൾക്കൊപ്പവുമാണ് എന്നതാണ് ആ ആയത്തിന്റെ വിശദീകരണം എന്ന് ഇബ്നു ജരീർ അത്തബരി വ്യക്തമാക്കി. മറ്റൊന്ന്, ഫല്യഹദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം, അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നവർ ഭയന്നുകൊള്ളട്ടെ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ പാലിക്കാതെ മറ്റു പലരുടെയും നിയമങ്ങളുടെ പിന്നാലെ പോകുന്നവർ ഭയപ്പെടട്ടെ. അതായത് ഒരു ഫിത്ന അവരിൽ വന്നിറങ്ങും, വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കും എന്നത് അവർ പേടിച്ചുകൊള്ളട്ടെ. അല്ലാഹു ആഖിറത്തിലെ നരകാഗ്നി മാത്രമല്ല ദുനിയാവിൽ തന്നെ കഠിനമായ ശിക്ഷ ഇറക്കാൻ കാരണമാകുന്ന സുപ്രധാനമായ സംഗതിയാണ് അല്ലാഹുവിന്റെ കൽപ്പനകളെ അവർ മറന്നുകളയുക എന്നുള്ളത്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ കൽപ്പനയെ ലംഘിക്കുന്നവർ ഭയന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ, അൻ അംബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ ആരെങ്കിലും ധിക്കരിച്ചാൽ, വഹുവ സബീലുഹു വമിൻഹാജുഹു വതരീഖതുഹു വസുന്നതുഹു വശരീഅതുഹു, റസൂലിന്റെ കൽപ്പന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലിന്റെ മാർഗമാണ്, റസൂലിന്റെ ചര്യയാണ്, റസൂലിന്റെ വഴിയാണ്, റസൂലിന്റെ കാലടികളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ശരീഅത്താണ്. അപ്പൊ അങ്ങനെ ശരീഅത്തിന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്വീകരിക്കേണ്ട ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊന്നും തന്നെ ദീനായി നമുക്ക് നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത്, അദ്ദേഹം ഏതാണോ സ്വഹാബികളിലൂടെ നമ്മുടെ അരികിലേക്ക് എത്തിച്ചിരിക്കുന്നത്, അതാണ് ദീൻ. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നാം പരിശോധിച്ചാൽ ദീനാണ് എന്ന നിലയിൽ വളരെ താൽപര്യത്തോടെ ജാഗ്രതയോടെ നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ആചരിച്ചു പോരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ദീനിൽ അതിന് യാതൊരു അഡ്രസ്സുമില്ല. പ്രത്യേകിച്ചും മക്കബറുകളിൽ കാണുന്ന അത്യാചാരങ്ങളും ശിർക്ക് കലർന്ന അനാചാരങ്ങളും തോന്നിവാസങ്ങളും അല്ലേ, ആനയും അമ്പാരിയും ഘോഷയാത്രകളുമടക്കം എന്തെല്ലാമാണ് ഓരോ മക്കളൊരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇത്യാദി ഉത്സവങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളാണിതൊക്കെ. നിരന്തരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ മറമാടപ്പെട്ട ആളുകളുടെ കബറുകളുമായി ബന്ധപ്പെട്ട് പെട്ടിവരവുകളും ഉത്സവങ്ങളും ആ കബറിന് സിയാറത്ത് ചെയ്യലും അതുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും. ഇത് ഇസ്ലാമിൽ നിങ്ങൾക്ക് ഇതിന് അഡ്രസ്സ് കാണാൻ കഴിയുമോ? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ ഇത്തരം നിലപാടുകളിലേക്ക് എത്തിച്ചേരുമോ? ഒരിക്കലുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലുണ്ട്. ജനനവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും മീലാദുമായി ബന്ധപ്പെട്ട് ഒരുപാട് തോന്നിവാസങ്ങൾ. അതേപോലെ തന്നെ മഹാന്മാരുടെ ആണ്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഉത്സവങ്ങളും പൂരങ്ങളും ഉറൂസുകളും ധാരാളമായിട്ടുണ്ട്. ഇസ്ലാമിൽ ഇതിന് അഡ്രസ് ഉണ്ടോ? ഖുർആനിലോ സുന്നത്തിലോ നമ്മൾ ഉത്സവങ്ങളും പൂരങ്ങളും കഴിച്ചു കൂട്ടേണ്ടതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ, പടുക്കളായ പണ്ഡിതന്മാരുടെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളുടെ ശർത്തുകളും ഫർളുകളും പഠിപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇതൊക്കെ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ്. പെരുന്നാളിന് പള്ളിയിൽ വരുന്ന പോലെയാണ്, പെരുന്നാൾ ഈദ്ഗാഹിലേക്ക് ഇറങ്ങുന്നത് പോലെയാണ് പുതിയ കുപ്പായം കെട്ടിട്ട് നബിദിനത്തിന് ആളുകൾ ഇറങ്ങുന്നത്. അവരെ വിചാരിച്ചത് പെരുന്നാളിനേക്കാളും വലിയ പെരുന്നാളാണ്, ഇത് പ്രതിഫലം കിട്ടുന്ന സംഗതിയാണ് എന്നുള്ള നിലക്കാണ് ഇറങ്ങുന്നത്. അവരുടെ മുന്നിലെല്ലാം നമുക്ക് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കാനും ബോധവൽക്കരിക്കാനുമുള്ള കാര്യം നമ്മുടെ ദീൻ അത് അള്ളാഹുവിൽ നിന്നാണ്. ഇസ്ലാമാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അതിന് വ്യക്തമായ തെളിവുകൾ നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കണം. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരിക്കണം. തെളിവുകളോടുകൂടി സനദുകൾ, യോഗ്യമായ സനദുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട സ്വീകാര്യമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ള ഇബാദത്തുകളല്ലാതെ ഇസ്ലാമിന്റെ ഇബാദത്ത് എന്ന് പറഞ്ഞ് ഒരിക്കലും നാം കൊണ്ടുവരാൻ പാടില്ല. ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് ഇസ്ലാമിന്റേതാണ് എന്ന് അംഗീകരിക്കാനും പാടില്ല. ഇത് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ്. നിന്റെ റബ്ബ് തന്നെ സത്യം. ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾക്ക് അവർക്കിടയിൽ ഭിന്നത വന്ന വിഷയത്തിൽ നിന്നെ വിധികർത്താവാക്കുന്നതുവരെ അവർ മുഅ്മിനാവുകയില്ല. നിന്റെ റബ്ബ് തന്നെ സത്യം. ഇത് ഇസ്ലാമാണോ അല്ലേ, ഇക്കാര്യം ദീനിലുള്ളതാണോ അല്ലേ എന്നൊരു അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ദീനിലുള്ളതാണ് എന്നതിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തന്നെ മടക്കണം. അങ്ങനെ മടങ്ങിയതിനു ശേഷം സുമ്മലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, താങ്കൾ വിധി കൽപ്പിച്ചതിൽ അവരുടെ മനസ്സുകളിൽ യാതൊരു വിഷമവുമില്ലാതിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യത്തിൽ വിധി കൽപ്പിച്ചിട്ടുണ്ടോ, വിഷയമേതാകട്ടെ, ഇത്തരം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഉത്സവങ്ങൾ, ഇതിലൊക്കെ നബിയിലേക്ക് മടങ്ങണം. ഏത് വിഷയത്തിലും, അത് മീശ ചെറുതാക്കുന്ന വിഷയമാണെങ്കിലും, താടി വളർത്തുന്ന വിഷയമാണെങ്കിലും, അതേപോലെ യുവതികൾ അവരുടെ മുഖം മറയ്ക്കുന്ന വിഷയമാണെങ്കിലും, തർക്കമോ അഭിപ്രായ വ്യത്യാസങ്ങളോ വന്നാൽ എന്റെ നിലപാടുമായി ഞാൻ പോയിക്കൊള്ളാമെന്നല്ല, ആ വിഷയത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങണം. വയുസല്ലിമു തസ്ലീമ, മടങ്ങണം എന്ന് മാത്രമല്ല പൂർണ്ണമായി അതിന് കീഴ്പ്പെടണം. 100% മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും കൂടി ആലോചിക്കുക. എന്നാലും ഈ കാലഘട്ടത്തിൽ അവരൊക്കെ അങ്ങനെ ചെയ്യുന്നു, ഇവരൊക്കെ അങ്ങനെ ചെയ്യുന്നു, ഇവർക്ക് വലിയ മൗലവിമാരാണല്ലോ, അവർക്ക് വലിയ നേതാക്കന്മാരാണല്ലോ, അതൊക്കെ തങ്ങന്മാരാണല്ലോ, എന്നിട്ട് അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ് എന്നൊക്കെ ആലോചിച്ച് തെളിവിന്റെ ഒരു പൊടി പോലുമില്ലാതെ ഷെയ്ത്താൻ ഇട്ടുതരുന്ന ദേഹേച്ഛയുടെ ചിന്തകൾ അതിന്റെ പിന്നാലെ കൂടിക്കൂടി ഇസ്ലാമിന്റെ വ്യക്തമായ നിയമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് മുമ്പിൽ ആ കൽപ്പനകളെ അതിന് വഴിപ്പെടാനായി നാം തയ്യാറില്ല എങ്കിൽ ഒരിക്കലും അവർ മുഅ്മിനാവുകയില്ല. മുഅ്മിനാണ് എന്ന് പറഞ്ഞ് കുപ്പായമിട്ടാൽ പോരാ, വെള്ളിയാഴ്ച പള്ളിയിൽ വന്നാൽ പോരാ, മുഅ്മിനാണ് എന്ന് നമുക്ക് തോന്നി 5 നേരം നിസ്കരിച്ചാൽ പോരാ, നേരെ മറിച്ച് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വ്യക്തമായ കൽപ്പനകൾ അതിനെ സംശയമില്ലാതെ എന്തുകൊണ്ട് പിൻപറ്റുന്നു, ആളുകൾ എന്ത് പറയുന്നു എന്നല്ല. നമ്മുടെ സഹോദരിമാർ മുഖം മൂടി ധരിക്കുമ്പോൾ, അതേപോലെ നമ്മുടെ സഹോദരന്മാർ നെരിയാണിക്ക് തൊട്ടുമീതേക്ക് തന്റെ വസ്ത്രം ഉയർത്തുമ്പോൾ അതേപോലെ തന്നെ അവർ മീശ ചെറുതാക്കുകയും താടി വളർത്തുകയും എല്ലാം ചെയ്യുമ്പോൾ വിഷയങ്ങൾ ഒരുപക്ഷെ നമുക്ക് മറ്റു ചില കാഴ്ചപ്പാടുകൾ നിസ്സാരമായി തോന്നും. എന്നാൽ നിങ്ങൾ പലതിനെയും ലഘുവായി കാണുന്നു. അള്ളാഹുവിന്റെ അരികിൽ അതൊക്കെ ഗൗരവമുള്ള സംഗതിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന് അദ്ദേഹത്തിന്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി കീഴ്പ്പെടണം എന്നത് അള്ളാഹുവിന്റെ നിയമമാണ്. അത് നമ്മൾ പാലിക്കണം. അതുകൊണ്ട് ഈ നബിചര്യ അത് വ്യക്തമായി പഠിക്കുകയും നബിചര്യയാണ് ദീൻ എന്ന് മനസ്സിലാക്കുകയും നബിചര്യയുടെ പുറത്ത് ദീനിന്റെ ഒരു അംശം പോലും ഇല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്താൽ ആ നബിചര്യയെ നമ്മൾ പിന്തുടർന്നാലുള്ള ഒന്നാമത്തെ ഗുണം നമ്മുടെ ഈമാനിനെ സാക്ഷാത്കരിക്കാൻ കഴിയും. ഖുർആനും സുന്നത്തും അനുസരിച്ച് വിധി കൽപ്പിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങളായി നമുക്ക് മാറാൻ അതുവഴി സാധിക്കും.
അലം തറ ഇലല്ലദീന യസൂമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക യുരീദൂന അൻ യതഹാകമു ഇല ത്വാഗൂത്.
മുനാഫിക്കുകളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഞങ്ങൾ അള്ളാഹുവിൽ നിനക്ക് ഇറക്കിയതിലും നിനക്ക് മുമ്പുള്ളവർക്ക് ഇറക്കിയതിലും അവർക്കെല്ലാം അള്ളാഹു ഇറക്കിക്കൊടുത്തതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ അവർ വിധി തേടി ത്വാഗൂത്തിലേക്കാണ് പോകുന്നത്. ഇസ്ലാമിന്റെ നിയമമല്ലാത്ത നിയമങ്ങൾ ആരാണ് പറയുന്നത്? ഇസ്ലാമിന് വിരുദ്ധമായ ആശയങ്ങളും ദീനും നടപ്പാക്കുന്നത് അഥവാ ബിദ്അത്തുകൾ കൊണ്ടുവരുന്നത് ആരാണ്? അവരുടെ പിന്നിലേക്ക് വിധി തേടിപ്പോകുന്ന ആളുകൾ ഉണ്ട്. അത് അവരെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ എന്ന് ചോദിച്ച് അവരെ ശൈത്താന്റെ ആളുകൾ എന്നാണ് ഖുർആൻ വ്യക്തമാക്കിയത്. അവർ കൽപ്പിക്കപ്പെട്ടത് താഗൂത്തിനെ തള്ളണം എന്നായിരുന്നു. ഖുർആനും സുന്നത്തും അനുസരിച്ച് ദീൻ പഠിപ്പിക്കുന്ന ആളുകൾക്കു പകരം ഖുർആനും സുന്നത്തും മാറ്റിവെച്ച് യഹൂദികളുടെയും നസറാണികളുടെയും മുശരിക്കുകളുടെയും എല്ലാം പാരമ്പര്യങ്ങളിൽ നിന്ന് പല സംഗതികളും കൊണ്ടുവന്ന് ഇത് ദീനാണ് എന്ന് പറയുന്നവർ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ദീന് പഠിപ്പിക്കുന്നവരല്ല. യഹൂദിയത്തിൽ നിന്നും ഷിർക്കിൽ നിന്നും ആശയങ്ങൾ കൊണ്ടുവന്ന് ഇത് ദീനാണ് എന്ന് പറയുന്നവർ താഗൂത്താണ്. അവരുടെ ആ താഗൂത്തിന്റെ അരികിലേക്ക് ദീൻ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് ആളുകളോട് അവരെ നിങ്ങൾ തള്ളണം, താഗൂത്തിനെ നിഷേധിക്കണം എന്നായിരുന്നു അവർക്ക് കൽപ്പനയുണ്ടായത്. വയുരീദു ശൈത്താനു അയ്യുദില്ലഹും ദലാലം ബഈദ. എന്നാൽ ശൈത്താൻ അവരെ അതിവിദൂരമായ വഴികേടിൽ അകപ്പെടുത്താനാണ് തീരുമാനിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു നിസായിലെ 60-ാമത്തെ ആയത്തിൽ വ്യക്തമാക്കി. ഇത് മുനാഫിക്കുകളുടെ സമ്പ്രദായമാണ്. അതായത് റസൂലിൽ നിന്ന് ദീൻ സ്വീകരിക്കുന്നതിന് പകരം അതിന് വിരുദ്ധമായി പിഴച്ച കക്ഷികളിൽ നിന്നും മറ്റു ദീനുകളിൽ നിന്നും, അല്ലേ? ഉത്സവങ്ങളും ഉറൂസുകളും അതിന്റെ ആധാരം ഇസ്ലാമിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ യഹൂദിയത്തിലുണ്ട്, മുശരിക്കുകളുടെ അരികിലുണ്ട്, നസാറാക്കളുടെ അരികിലുണ്ട്. ജന്മദിനാഘോഷങ്ങൾക്കും ചാവടിയന്തരങ്ങൾക്കുമുള്ള തെളിവ് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയാൽ കണ്ടെത്താൻ കഴിയില്ല. അത് നമുക്ക് കണ്ടെത്താൻ കഴിയും. എവിടെ? ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി. പൂർവികരെ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താക്കീത് ചെയ്ത പ്രകാരം പൂർവികരെ നിങ്ങൾ ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിൻപറ്റുക തന്നെ ചെയ്യും. അതേ പൂർവികർ, പൂർവികർ എന്ന് പറഞ്ഞാൽ യഹൂദികളും ക്രിസ്ത്യാനികളും, അവരിലാണ് ഈ മാതൃക. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്ന സാറ, യഹൂദി ക്രൈസ്തവർക്ക് നസാറാക്കൾക്ക് ശാപം. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ സുജൂദിന്റെ സ്ഥലമാക്കിയവരാണ്. നബിമാരുടെയും മഹാന്മാരുടെയും ഖബറുകൾ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നത് അത് യഹൂദി ക്രൈസ്തവരാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു മാതൃകയില്ല. ഇങ്ങനെ ഓരോ വിഷയം എടുത്തു നോക്കിയാലും, അതുകൊണ്ട് സുന്നത്തിനെ കുറിച്ച് നന്നായി പഠിക്കണം, തെളിവുകൾ വ്യക്തമായി മനസ്സിലാക്കണം. അങ്ങനെ തെളിവുകൾ മനസ്സിലാക്കി അതിന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല, ഒന്നാമത്തെ ഗുണം നമ്മുടെ ഈമാനിനെ ശുദ്ധീകരിക്കാനും സാക്ഷാത്കരിക്കാനും കഴിയും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞു, വമൻ ഖാലഫൽ കിതാബ വസ്സുന്നത്തൽ മുസ്തഫീദത ഔ മാ അജ്മാ അലൈഹി സലഫുൽ ഉമ്മ ഖിലാഫൻ ലാ യുദറു ഫീ ഫഹാദാ യുആമിലു ബിമാ യുആമിലു ബിഹി അഹ്ലുൽ ബിദഅ. ആരെങ്കിലും ഖുർആനിനും സുന്നത്തിനും എതിരായാൽ, അറിയപ്പെട്ട മസൂറായ ഹദീസുകൾക്കും ഖുർആനിനും ആരെങ്കിലും എതിരായാൽ, അതേപോലെ സലഫുൽ ഉമ്മ സ്വഹാബികളുടെയും താബിഈങ്ങളുടെയും ദീനിന് അവർക്ക് ഇജ്മാ ഉള്ള വിഷയത്തിന് എതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ യാതൊരു ഉദുറും ആ വിഷയത്തിനില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അവരോട് പെരുമാറേണ്ടത് അഹ്ലുൽ ബിദഅയിനോട് പെരുമാറേണ്ട പ്രകാരമാണ്. അഹ്ലുൽ ബിദഅത്തിനെതിരെ ശക്തമായ നിയമങ്ങളും സമീപനങ്ങളുമാണ് ഇസ്ലാമിലുള്ളത് എന്ന് കാണാൻ സാധിക്കും. അഹ്ലുൽ ബിദഅ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പൂർവികരുടെ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാം, ഒരു മര്യാദയില്ലാത്ത തോന്നിവാസങ്ങളുമായി നടക്കുന്ന ഒരു കൂട്ടുകാരന്റെ കൂടെ കൂടിയാൽ നിങ്ങൾക്കൊരു പക്ഷേ ദീൻ നഷ്ടപ്പെടില്ല, എന്നാൽ ബിദഅത്തിന്റെ ആളെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് ദീൻ നഷ്ടപ്പെടും. ഇങ്ങനെ പറയാത്തതായി പൂർവികരായ പണ്ഡിതനാരുമില്ല. ധാരാളം കാര്യങ്ങൾ ആ വിഷയത്തിൽ വിശദീകരിക്കാനുണ്ട് മറ്റൊരിക്കൽ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കുന്നത് സ്വഭാവ വൈകല്യമുള്ള കൂട്ടുകാരല്ല. സ്വഭാവ വൈകല്യമുള്ളവർ ഒരിക്കലും നമ്മുടെ ദീന് കളയില്ല, കാരണം അവരുടെ സ്വഭാവം ശരിയല്ല എന്ന് നമുക്ക് ധാരണയുണ്ട്. എന്നാൽ ബിദഅത്തിന്റെ ആളുകളെ ആത്മാർത്ഥമായി നാം സുഹൃത്തുക്കളാക്കി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? അവരുടെ വേഷഭൂഷകളും അവരുടെ ഇബാദത്തുകളും അവരുടെ ഖുർആൻ പാരായണവും മറ്റും കണ്ട് ആകർഷിക്കപ്പെടുകയും അവരെ ചെയ്യുന്നതെല്ലാം നാം ദീനാണെന്ന് കരുതുകയും അങ്ങനെ പുറമേ മാന്യമായി തഖ്വയുടെ ഭൗതിക ബാഹ്യ ലക്ഷണങ്ങൾ അണിഞ്ഞുകൊണ്ട് നടക്കുന്ന ബിദഅികളായ ആളുകൾ അവരുടെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് ദീൻ നഷ്ടപ്പെട്ടു പോകും എന്ന താക്കീതാണ് പൂർവികരെല്ലാം നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ വിഷയം, നാം സുന്നത്ത് വ്യക്തമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ഖുർആനിനെ പ്രയോഗപദത്തിൽ കൊണ്ടുവരിക എന്നൊരു യോഗ്യത അവിടേക്ക് നമുക്ക് എത്താൻ പറ്റും. നാം നിനക്ക് ഉത്ബോധനം ഇറക്കിയത്, ഖുർആൻ ഇറക്കിയത് ജനങ്ങൾക്ക് അത് വിവരിച്ചു കൊടുക്കുന്നതിനു വേണ്ടിയാണ്. മാനുസ്സുല ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്. വലഅല്ലഹും യതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറക്കി കൊടുക്കുകയും ആ ഖുർആൻ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തോട് കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ആയത്തുകളോട് നമുക്ക് നൽകിയ വിവരണങ്ങൾ എന്താണോ അതാണ് സുന്നത്ത്, അതാണ് നബിചര്യ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു മാഹു, അല്ലാഹു എനിക്ക് കിതാബ് നൽകി, എനിക്ക് കിതാബ് നൽകപ്പെട്ടു, അതോടൊപ്പം തന്നെ എനിക്ക് അതുപോലെ മറ്റൊന്നും നൽകപ്പെട്ടു. ഖുർആൻ പോലെ കൂടെ നൽകപ്പെട്ട സംഗതി എന്താണ്? അത് ഖുർആനിന്റെ വിവരണമാണ്, അത് ഹിക്മത്താണ്, അത് ഹദീസാണ്. അത് കൃത്യമായി പാലിക്കാൻ നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സുന്നത്തിന് എതിർ നിൽക്കുന്ന ആളുകളെ കുറിച്ച് ശക്തമായ താക്കീതുകൾ ധാരാളമായി നൽകിയത് നമുക്ക് കാണാൻ കഴിയും. അവരെ ശപിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ മാറ്റം വരുത്തുന്ന ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് എപ്പോഴും നബിചര്യയിൽ അത് വ്യക്തമായി തെളിവുകളിലൂടെ പഠിക്കുകയും അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന സാധ്യത ഉണ്ടാകണം. മൂന്നാമതായി, ഖുർആനിനെയും സുന്നത്തിനെയും പഠിക്കുകയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിനെ മനസ്സിലാക്കുകയും നബിചര്യയോട് കൂറ് പുലർത്തുകയും ചെയ്താൽ നമുക്ക് അല്ലാഹുവിന്റെ അരികിൽ നിന്ന് സവിശേഷമായ അൽ മഹബ്ബത്ത് എന്ന പദവി നേടാൻ സാധിക്കും. അല്ലാഹുവിന്റെ അരികിൽ അവന്റെ അടിയാറുകൾക്ക് മുഅ്മിനുകൾക്ക് ഔലിയ അതിന് ലഭ്യമാകുന്ന ഏറ്റവും വലിയ ഒരു പദവിയാണ് മഹബ്ബത്തുല്ലാ, അല്ലാഹുവിന്റെ സവിശേഷമായ സ്നേഹം. അത് മറ്റാർക്കും ലഭിക്കുന്നതല്ല. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ ഇത്തിബാഅ് ചെയ്യണം. യുഹിബ്ബുകുമുല്ലാഹ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കും. അപ്പൊ അല്ലാഹുവിന്റെ മഹബ്ബത്ത് ആർക്കാണോ ലഭിക്കുന്നത് അവരാണ് ഭാഗ്യവാന്മാർ, അവരാണ് സ്വർഗത്തിൽ ഉന്നതമായ പദവിയിലുള്ളവർ. അതുകൊണ്ട് അമ്പിയാക്കളോടൊപ്പം ഉന്നതരോടൊപ്പം സുഅദാഇനോടും ശുദ്ധിയത്തുകളോടും സാലിഹുകളോടുമൊപ്പം അല്ലാഹുവിന്റെ മഹബ്ബത്ത് നേടിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ നാം സുന്നത്ത് ജീവിതത്തിൽ പുലർത്തുന്നത് മുഴുവൻ നബിചര്യയോട് യോജിച്ചതാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തർബിയത്ത് ചെയ്ത് വളർത്തിയെടുത്ത സ്വഹാബത്തിനോടും സ്വഹാബത്തിന്റെ തർബിയത്തിൽ വളർന്ന താബിഈങ്ങളോടും യോജിപ്പുള്ളത് മാത്രമേ നമ്മുടെ ദീനിൽ ഉണ്ടാകൂ എന്ന് നാം ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എല്ലാ നിലക്കും പഠിപ്പിക്കപ്പെട്ടതും, കാരണം അല്ലാഹുവിന്റെ മഹബ്ബത്ത് എന്നുള്ളത് നമ്മുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ലക്ഷ്യമായിട്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ മഹബ്ബത്ത് നേടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമേ ഉള്ളൂ, അല്ലാഹുവിന്റെ മഹബ്ബത്ത് കിട്ടണം. അല്ലാഹുവിന്റെ മഹബ്ബത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്താണ്? ഇത്തിബാഉ റസൂൽ. അതുകൊണ്ട് ദീനാണെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നടപ്പുള്ള ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് കാര്യവും, വിശ്വാസമാണെങ്കിലും കർമ്മങ്ങളാണെങ്കിലും അനുഷ്ഠാനങ്ങളാണെങ്കിലും ആചാരങ്ങളാണെങ്കിലും വസ്ത്രധാരണമാണെങ്കിലും മര്യാദകളാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും അതൊക്കെ സുന്നത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതാണ് നമ്മൾ പാലിക്കേണ്ടത്. ഇത്തബിഊ വലാ തബ്തദിഊ ഫഖദ് കുഫീതും വകുല്ലു ബിദഅത്തിൻ ദലാല, പ്രസിദ്ധമായ വാചകമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇത്തിബാ ചെയ്യണം, ഒരിക്കലും പുതിയത് കൊണ്ടുവരരുത്, നിങ്ങൾ പുതിയ കാര്യങ്ങളിൽ അഭിരമിക്കരുത്, നിങ്ങൾ ഇത്തിബാ റസൂലിനെ പിൻപറ്റുക, അവിടെ നിങ്ങൾ മതിയാക്കുക, നിങ്ങൾക്ക് അത് മതി. ഇന്ന് ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീന് പോരാ എന്ന് തോന്നുകയാണ്, എന്നിട്ട് പുതിയത് കണ്ടെത്തി, എന്നിട്ട് അവസാനോ റസൂല് പഠിപ്പിച്ച ദീന് സ്വന്തമാക്കാൻ നേരമില്ല അല്ലേ. സുന്നത്തായ നമസ്കാരങ്ങൾ, സുന്നത്തായ നോമ്പുകൾ, സ്വഹീഹായി സ്ഥിരപ്പെട്ടത് ഇതൊന്നും നിർവഹിക്കാത്തവരാണ്. റജബ് മാസത്തിലെ ബിദഅത്തിന്റെ നോമ്പ് നോൽക്കാൻ, ശഅബാൻ 15-ന്റെ ബിദഅത്തിന്റെ നോമ്പ് നോൽക്കാൻ, അതേപോലെ തന്നെ റജബ് മാസത്തിലെ സ്വലാത്ത് റവായിബ് എന്ന പിന്നെ ബിദഅത്തിന്റെ നിസ്കാരം നിസ്കരിക്കാനൊക്കെ വരുന്ന ആളുകൾ, അവർ ജീവിതത്തിൽ ഓരോ ഫർദ് നമസ്കാരത്തിന് മുമ്പും ശേഷവും സുന്നത്തായ നമസ്കാരങ്ങൾ ഉണ്ടല്ലോ, ആ നമസ്കാരങ്ങൾ കൃത്യമായി പുലർത്തുന്നവരാണോ? അയ്യാമുൽ ബിദ്ഇന്റെ നോമ്പെടുക്കാൻ കഴിയുന്നവരാണോ? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കാറുള്ളവരാണോ? മുഹറം മാസത്തിലെ നോമ്പും അതേപോലെ തന്നെ ദുൽഹിജ്ജ 9-ന്റെ നോമ്പും ഇതെല്ലാം പിന്നെ കൊണ്ടുവരുന്ന ആളുകളാണോ? ഈ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയുമില്ലാതെ ദീനാണ് എന്ന് സ്ഥിരപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചെന്നു തേരുന്നതുമായ ദീനുകളൊന്നും പാലിക്കാത്ത ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളുമൊക്കെ, ദീനിന്റെ ശരിയായ അറിവ് കൃത്യമായിട്ടില്ലാത്ത നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ റജബ് മാസം നോമ്പ് നോൽക്കണമെന്നറിയാം. എവിടെ നിന്ന് നിങ്ങൾക്ക് ഇത്രയും കരുത്തുള്ള വിവരം കിട്ടി റജബിൽ നോമ്പ് നോൽക്കണമെന്ന്? സലാത്തു റഗായിബ് എന്ന പ്രത്യേകമായ ഒരു നമസ്കാരം നിർവഹിക്കണമെന്ന് നമ്മുടെ വീട്ടിലുള്ള പ്രായം ചെന്ന ആളുകൾക്ക് പോലും അറിയാം. എവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഇസ്ലാമിലില്ലാത്ത വിവരം കിട്ടി? ഇസ്ലാമിലുള്ളത് എന്തുകൊണ്ട് കിട്ടാതെ പോയി? അപ്പൊ വലിയ അറിവ് തങ്ങളുടെ കൈയുള്ളതുപോലെ വിദഗ്ധകൾ ചെയ്തു കൂട്ടുന്നവർ, അള്ളാഹു നാളെ ഇസ്ലാമിലുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നതിന് എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നത്? അപ്പൊ പറയും, ഞങ്ങൾക്ക് വിവരം ഉണ്ടായിരുന്നില്ല, ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല, ഈ വിദഗ്ധകളൊക്കെ ചെയ്യാനുള്ള വിവരം എവിടെ നിന്ന് കിട്ടിയത്? അതൊക്കെ മനസ്സിലാക്കാനും അതിനുവേണ്ടി വാദിക്കാനും അതിനുവേണ്ടി തർക്കിക്കാനും പ്രായം ചെന്ന പെണ്ണുങ്ങൾ പോലും ഈ വിദഗ്ധത്തിനു വേണ്ടി തർക്കിക്കുന്നത്, മരുമക്കളുമായി തർക്കിക്കുന്നവർ, അമ്മായിമ്മമാരുമായി തർക്കിക്കുന്നവർ, നാത്തൂന്മാരുമായി തർക്കിക്കുന്നവർ, വീട്ടിൽ തർക്കങ്ങളാണ്. എന്ത്, ഒരു കൂട്ടര് പറ്റില്ല, ഒരു കൂട്ടര് പറ്റും. തർക്കിക്കാനുള്ള അറിവ് നമ്മുടെ പെണ്ണുങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഈ അറിവ് എന്താണ് ഇസ്ലാമിലുള്ളത് എന്നതിനെക്കുറിച്ച് അതേ ഒരു സാമർഥ്യം ഉപയോഗിച്ച് നേടിയെടുക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? ദീനിന്റെ ശരിയായ അറിവുകൾ, തെളിവുകൾ നിരത്തി പഠിപ്പിച്ചു തരുന്ന സ്ഥലങ്ങളിലേക്ക്, അത്തരം പണ്ഡിതന്മാരിലേക്ക്, അത്തരം സന്ദർഭങ്ങളിലേക്ക്, അത്തരം ദർസുകളിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് എത്തിച്ചേർന്നില്ല? വിദഗ്ധകൾ വളരെ ആവേശത്തോടുകൂടി വിദഗ്ധകൾക്ക് വേണ്ടി വാദിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അത് നമ്മൾ സൂക്ഷിക്കണം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കൊണ്ടും പറഞ്ഞു, ഇന്നാ നഖതദി വലാ നബ്തദി, ഞങ്ങൾ പിൻപറ്റുന്നു, ഒന്നും പുതുതായി തുടങ്ങുന്നില്ല. വനത്തബിഉ വലാ നബ്തദിഉ, ഞങ്ങൾ ഇത്തിബാ ചെയ്യുന്നു, ഞങ്ങൾ ബിദ്അത്തുകൾ കൊണ്ടുവരുന്നില്ല. വലന്നദില്ല മാ തമസ്സക്കന ബിൽ അസർ, അസറിനെ മുറുകെ പിടിക്കുന്നിടത്തോളം നമ്മൾ ഒരിക്കലും വഴിതെറ്റുകയില്ല. അസർ എന്ന് പറഞ്ഞാൽ സ്വഹാബികളും നബിയും സ്വഹാബത്തും. അസർ എന്നാൽ സലഫ്, അസരിയ എന്നാൽ സലഫിയ, സലഫ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും, അതിന്റെ പേരാണ് സലഫ്, അതിന്റെ പേരാണ് അസർ. അസറിനെ മുറുകെ പിടിക്കുന്നിടത്തോളം, അസരിയത്തിൽ നിലകൊള്ളുന്നിടത്തോളം ഒരിക്കലും നാം വഴിതെറ്റിപ്പോവുകയില്ല എന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പഠിപ്പിച്ചു. നാലാമതായി, സുന്നത്തുകൾ പഠിക്കുകയും പാലിക്കുകയും ചെയ്താൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂറു പുലർത്തിയവരാണ്, നസീഹത്തുള്ളവരാണ്. الدين والنصيحه നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ കാണാം. ദീൻ എന്നാൽ കൂറു പുലർത്തലാണ്. ആരോട് കൂറു പുലർത്തൽ? ആരോടുള്ള ഗുണകാംക്ഷ? ഖാലു ലിമൻ യാ റസൂലല്ലാഹ്, ആരോടാണ് അല്ലാഹുവിന്റെ റസൂലേ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹി, അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ കിതാബിനോട്, അള്ളാഹുവിന്റെ റസൂലിനോട്, അതേപോലെ മുസ്ലിം അയ്യിമ്മത്തിനോട്, മുസ്ലിങ്ങളോട്, അവരോടെല്ലാം കൂറു പുലർത്തുക. ഓരോരുത്തരോടും നമുക്ക് എന്തെല്ലാം ബാധ്യതകളാണോ ഉള്ളത് അത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് നസീഹത്ത് കൊണ്ട് ഉദ്ദേശം. അപ്പൊ മുഹമ്മദ് നബിയോടുള്ള ബാധ്യതകൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നത് സുന്നത്തുകൾ പഠിക്കുകയും ബിദ്അത്തുകൾ തിരിച്ചറിയുകയും സുന്നത്തുകളെ സ്വീകരിക്കുകയും ബിദ്അത്തുകളെ വലിച്ചെറിയുകയും ചെയ്യുമ്പോഴാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം ഈ ഹദീസിനെ ശർഹ് ചെയ്തുകൊണ്ട് പറഞ്ഞു, വൻ നസീഹത്തു ലി റസൂലിഹി, റസൂലിനോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ, തഅളീമുഹു, അദ്ദേഹത്തെ ആത്ബഹുമാനിക്കലാണ്, വനസുറുഹു ഹയ്യൻ വ മയ്യിതൻ, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞതിനു ശേഷവും അദ്ദേഹത്തെ സഹായിക്കലാണ്, വഹിയാഉ സുന്നതിഹി ബിതഅല്ലുമിഹാ വ തഅലീമിഹാ, സുന്നത്ത് അത് പഠിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും നബിയുടെ സുന്നത്തിനെ സജീവമാക്കലാണ് നബിയോട് ഊർ പുലർത്തുക എന്ന് പറഞ്ഞാൽ,
والاقتداء به في اقواله وافعاله ومحبه
നബിയുടെ വാക്കുകളിലും നബിയുടെ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തെ പിന്തുടരുക എന്നതാണ് നബിയോടുള്ള നസീഹത്ത്.
വമഹബ്ബത്തുഹു വബി മഹബ്ബത്തി വമഹബ്ബത്തിഹി വബി മഹബ്ബത്തി അത്ബാഇഹി,
നബിയെ സ്നേഹിച്ചുകൊണ്ടും നബിയുടെ അനുയായികളെ സ്നേഹിച്ചുകൊണ്ടും നബി ചര്യ പിന്തുടരുക എന്നുള്ളതാണ് നബിയോടുള്ള നസീഹത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പഠിപ്പിച്ചു. അഞ്ചാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദഅത്തുകളെ പാടെ വർജിക്കുകയും സുന്നത്തുകളോട് താൽപര്യം കാണിക്കുകയും സുന്നത്തുകളെ സ്നേഹിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകൾക്ക് പാപമോചനം വാഗ്ദാനം ചെയ്തു. അഞ്ചാമത്തെ നേട്ടം അതാണ്. നേരത്തെ നാം ഓതിയ ആയത്ത് തന്നെ ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, തൊട്ടടുത്തെന്താ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പൊറുത്തു തരും. വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദീനിനോട് കൂറ് പുലർത്തുന്നവരായി നബിചര്യ സുന്നത്തിനെ പിൻപറ്റുന്നവരായി നാം മാറിയിരിക്കണം എന്നതാണ് ആറാമത്തെ കാര്യം. സുന്നത്തിനെ പിൻപറ്റിയാൽ തീർച്ചയായും നമ്മുടെ ജീവിതം നരകത്തിലേക്ക് പതിക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. മൻ അഹദസ ഫി അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, ആരെങ്കിലും നമ്മുടെ ഈ ദീനിന്റെ വിഷയത്തിൽ അതിൽ പെടാത്തത് പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളേണ്ടതാണ് എന്ന് പഠിപ്പിച്ചു. പുതുതായി കൊണ്ടുവരേണ്ട കാര്യം കുല്ലു ബിദഅത്തിൻ ദലാല, എല്ലാ പുതുതായി കൊണ്ടുവരുന്ന കാര്യങ്ങളും അത് ദലാലത്താണ്, വഴികേടാണ്. മറ്റൊരു റിപ്പോർട്ടിൽ വക്കുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലാണ് എന്ന് വ്യക്തമായി പഠിപ്പിച്ചു. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ബിദഅത്തുകൾ തിരിച്ചറിഞ്ഞ് വർജിക്കുകയും സുന്നത്തുകൾ പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏഴാമതായി, സുന്നത്തുകൾ പഠിക്കുകയും അതിനെ വ്യക്തമായി മനസ്സിലാക്കുകയും ബിദഅത്തുകൾ തിരിച്ചറിയുകയും അതിനെ വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ നമുക്ക് കച്ചിത്വത്തിൽ നിന്ന് ഒഴിവാകാൻ കഴിയും. ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ കച്ചിത്വം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഗ്രൂപ്പിസങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾ പല ടീമുകളും പല പാർട്ടികളും പല ബ്ലോക്കുകളുമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഓരോ പുതിയ ബിദഅത്തുകൾ വരുമ്പോൾ ആ ബിദഅത്തിന്റെ പേരിലൊക്കെ ഓരോ പാർട്ടി, വിശ്വാസരംഗത്ത് ബിദഅത്ത്, കർമാനുഷ്ഠാനങ്ങളിൽ ബിദഅത്ത്, സ്വഭാവ മര്യാദകളിൽ ബിദഅത്ത്, ദഅവത്തിന്റെ വിഷയങ്ങളിൽ പോലും ബിദഅത്ത്. ഇങ്ങനെ ബിദഅത്തുകൾ ഓരോന്ന് വരുമ്പോൾ ആളുകൾ പാർട്ടികൾ പാർട്ടികളായി മാറും. ഖുർആൻ പറഞ്ഞത് വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അല്ലാഹുവിന്റെ പാശം എല്ലാവരും ഒരുമിച്ച് മുറുകെ പിടിക്കണം. നമുക്കെല്ലാവർക്കും മുറുകെ പിടിക്കാനുള്ളത് ഖുർആനാണ്, ഖുർആന്റെ വിവരണമായ സുന്നത്താണ്. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. ബിദഅത്ത് കൊണ്ടുവരുന്നവരൊക്കെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഭിന്നിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ മുസ്ലിം ഉമ്മത്തിൽ കച്ചിത്വമുണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിം ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്, തെളിവുകൾ വന്നതിനു ശേഷവും ഭിന്നിച്ചുപോയ ശിഥിലമായി പോയവരെ പോലെ നിങ്ങളൊരിക്കലും ആയിത്തീരരുത്. വൗലായിക്കലഹും അദാബുൻ അദീം, അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട്. മുൻകാല സമൂഹങ്ങളിൽ അമ്പിയാക്കൾ വന്നു, അവർക്ക് കൃത്യമായ ദീൻ പഠിപ്പിച്ചു, എന്നാൽ ആ അമ്പിയാക്കളിൽ നിന്ന് അവർ ഭിന്നിച്ചു, അവർ ശിഥിലമായി പല കക്ഷികളായി മാറി. അങ്ങനെ കഴിഞ്ഞുപോയ സമൂഹങ്ങൾ അമ്പിയാക്കളിൽ നിന്നും അല്ലാഹു അവതരിപ്പിച്ച അവന്റെ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ദീനിൽ നിന്നും തെന്നിപ്പോയി കക്ഷികളായി മാറിയതുപോലെ നിങ്ങൾ കക്ഷികളാകരുത് എന്നാണ് ഖുർആൻ സൂറത്തു ആലി ഇംറാനിലെ 105 മുതൽക്കുള്ള ആയത്തുകളിൽ പഠിപ്പിക്കുന്നത്. യൗമ തബിയള്ളു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹുൻ, അന്ന് വെളുത്ത മുഖമുള്ളവർ, മുഖങ്ങൾ വെളുക്കുന്ന ദിവസം, ചില മുഖങ്ങൾ കറുത്തു വരുന്ന ദിവസം. ഫഅമ്മല്ലദീന സുവദ്ദത്ത് വുജൂഹുഹും, ആരുടെ മുഖമാണോ കറുത്തത്, അകഫർതും ബഅദ ഈമാനിക്കും, അവരോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഈമാനിന് ശേഷം കുഫർ സ്വീകരിച്ചിരിക്കുകയാണോ, ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധം കാണിച്ചതിന്റെ പേരിൽ ശിക്ഷ ആസ്വദിച്ചുകൊള്ളുക എന്നാണ്. വഅമ്മല്ലദീന ബിയള്ളത്ത് വുജൂഹുഹും, ആരുടെ മുഖങ്ങളാണോ വെളുത്തിരിക്കുന്നത്, ഫഫീ റഹ്മത്തില്ലാ, അവർ അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ്. ഉംഫിയാ ഖാലിദൂൻ, അവർ അന്ന് പരലോകത്ത് സ്വർഗത്തിൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ അനശ്വരരായിരിക്കും, എന്നെന്നും കഴിച്ചുകൂട്ടുന്നവരായിരിക്കും എന്നാണ് തൊട്ടുടനെ കച്ചിത്വത്തെക്കുറിച്ച് താക്കീത് ചെയ്ത ആയത്തിന്റെ തൊട്ടുടനെ പറയുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഇമാം ഇബ്നു കസീർ പറഞ്ഞു, യൻഹല്ലാഹു തബാറക വ തആല ഹാദിഹിൽ ഉമ്മ അൻ യകൂനു കൽ ഉമമിൽ മാദീൻ, ഈ ഉമ്മത്ത് കഴിഞ്ഞുപോയ ഉമ്മത്തുകളെ പോലെ ആകരുത് എന്നത് വിലക്കുകയാണ് അല്ലാഹു ഈ ആയത്തിലൂടെ. ഏത് വിഷയത്തിൽ? ഇഫ്തിറാഖിഹിം വഖ്തിലാഫിഹിം, അവർ ഭിന്നിച്ചുപോയി കക്ഷികളായി പോയി, അതുപോലെ നിങ്ങൾക്ക് സംഭവിക്കരുത്. വതർക്കിഹിം അൽ അംറ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുന്നതിനെ ഒഴിവ് ഇല്ലാതാക്കി, അവർ തിന്മ വിരോധിക്കുന്ന ഏർപ്പാട് ഇല്ലാതാക്കി. നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിലക്കുന്നവരുമാകണം. എങ്ങനെ? അവർക്കെതിരെയുള്ള തെളിവുകൾ നിലനിർത്തിക്കൊണ്ട്. അപ്പൊ തെളിവുകളിലൂടെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും. നമ്മൾ സുന്നത്ത് കൽപ്പിക്കണം, ബിദഅത്തിനെ വിരോധിക്കണം, അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കണം. തൗഹീദ് കൽപ്പിക്കണം, ശിർക്കിനെതിരെ നിങ്ങൾ അതിനെ വിരോധിക്കണം. അതേപോലെ തന്നെ നന്മകൾ കൽപ്പിക്കുകയും തിന്മകളെ വിരോധിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടു പോയാലാണ് കച്ചത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക. അപ്പോൾ മുഖം കറുത്തുപോയവരെന്ന് പറഞ്ഞാൽ പരലോകത്ത് ഹാജരാക്കുമ്പോൾ മുഖം കറുത്തവർ, അത് ബിദഅത്തിന്റെ ആളുകളാണ്. അതേപോലെ മുഖം വെളുത്തവരെന്ന് പറഞ്ഞാൽ അവർ സുന്നത്തിന്റെയും ഐക്യത്തിന്റെയും ആളുകളാണ്. മറ്റേത് ഭിന്നതയുടെയും അതേപോലെ തന്നെ ഈ ബിദഅത്തിന്റെയും ആളുകളാണ്. മുഫസ്സിറുകളെല്ലാം തന്നെ ആ കാര്യം വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ അസുന്നത്തിന്റെയും അൽജമാഅത്തിന്റെയും നബിചര്യയുടെയും സഹാബത്തിന്റെ ചര്യയുടെയും മാർഗം സ്വീകരിച്ചവരുടെ മുഖങ്ങളാണ് വെളുത്ത മുഖങ്ങൾ. ബിദഅത്തിന്റെയും കക്ഷിത്വത്തിന്റെയും ആളുകളുടെ മുഖങ്ങളാണ് കറുത്തുപോയത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ആയത്തിന് എല്ലാ മുഫസ്സിറുകളും വിവരണം നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സുന്നത്തുകൾ പഠിക്കുക, ബിദഅത്തുകൾ തിരിച്ചറിയുകയും അവയെ വലിച്ചെറിയുകയും ചെയ്യുക എന്നൊരു നിലവാരത്തിലേക്ക് നാം എത്തിച്ചേരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد فاتقوا الله عباد الله
إسلام എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നുള്ളത് തഖ്‌വയിൽപ്പെട്ടതാണ്. ഫഇന്നഹാ മിൻ തഖ്‌വൽ ഖുലൂബ്. അതുകൊണ്ട് സുന്നത്തുകളെ വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കി അതിനെ സ്നേഹിച്ച് അതിനെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും നബിചര്യ അനുസരിച്ച് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലും പുറത്തും പ്രകാശമായിരിക്കും. ആഖിറത്തിൽ വെളുത്ത മുഖങ്ങളുമായി അല്ലാഹുവെ സമീപിക്കാനുള്ള മഹാഭാഗ്യമുണ്ടായിരിക്കും. ബിദഅത്തുകൾ എന്ന് പറഞ്ഞാൽ ഇരുട്ടും കക്ഷിത്വവും അപമാനവുമാണ്. അതുകൊണ്ട് ബിദഅത്തുകൾ അത് സമൂഹത്തിൽ എത്രമാത്രം വ്യാപകമാണെങ്കിലും അതിനെതിരെ നാം ശക്തമായ സമീപനവും അതേപോലെ തന്നെ ബോധവൽക്കരണവും ഉണ്ടാകണം. ഈ റജബ് മാസത്തിൽ നമ്മുടെ നാട്ടിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സലാത്തു റഗായിബും അതേപോലെ റജബ് നോമ്പും എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളും, റജബിന്റെ പ്രത്യേക ദിവസം ഉത്സവങ്ങൾ, ആ ഉത്സവങ്ങൾ കണക്കെ ഇബാദത്തിന്റെ പേരിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളുമായി വരുന്നവരുണ്ട്. രണ്ടു വാചകങ്ങൾ മാത്രമാണ് കൽപ്പിക്കുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം പറഞ്ഞു, വഅമ്മാ സൗമു റജബ് ബിഖുസൂസിഹി ഫഹാദീസുഹു കുല്ലുഹാ ളഈഫ. റജബ് നോമ്പും അതിന്റെ പ്രത്യേകതയും പറഞ്ഞുകൊണ്ടുള്ള പിന്നെ കാര്യങ്ങൾ അതെല്ലാം തന്നെ അതിൽ വന്ന ഹദീസുകളൊക്കെ ളഈഫാണ്. ഒരു ഹദീസ് പോലുമില്ല, ബൽ മൗളുആ. ളഈഫാണെന്ന് മാത്രമല്ല, ഹദീസ് എന്നേ പറയാൻ പറ്റില്ല. അത് കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ടതാണ്, അത് മൗളുആത്താണ്. ലാ യഅതനു അഹ്ലുൽ ഇൽമി അലാ ശൈഇ മിൻഹ. പണ്ഡിത വിജ്ഞാനമുള്ളവരൊന്നും തെളിവിനെ പിൻപറ്റുന്നവരൊന്നും ആ വചനങ്ങളുടെ പിന്നാലെ പോവുകയില്ല.
വലൈസത് മിനൽ ളഈഫി അല്ലദീ ഇർവാ ഫിൽ ഫളാഇൽ ബൽ ആമ്മത്തുഹാ മിനൽ മൗളുആത്തിൽ മക്ദൂബാത്.
അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ളഈഫാണ് എന്നത് മാത്രമല്ല, ളഈഫായ ചില ഹദീസുകൾ ഫളാഇലിന് വേണ്ടി ആളുകൾ ഉദ്ധരിക്കാറുണ്ട്. അങ്ങനത്തെ ളഈഫുമല്ല, നേരെ മറിച്ച് ഇത് അങ്ങേയറ്റം മക്ദൂബാത്തായ വ്യാജമായി കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ട മൗളുആയ വ്യാജനിർമ്മിതങ്ങളായ ഹദീസുകളാണ്. എത്രത്തോളം ഇല അൻഖാല റഹിമഹുല്ലാ സഹ അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാന യളിബു ഐദിന്നാസ് ലിയലവ ഐദിഹും റജബിനെ ആദരിക്കുന്ന സ്വഭാവം സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്താ കാരണം? സ്വഹാബികളല്ല, നേരെ മറിച്ച് മുശ്രിക്കുകൾക്കിടയിൽ റജബിന് പ്രത്യേകമായി ഉത്സവങ്ങൾ കൊണ്ടാടിയിരുന്നു ജാഹിലിയ കാലത്തുള്ള മുശ്രിക്കുകൾ. ആ പാരമ്പര്യം വിട്ടുപോകാത്തവർ ഇസ്ലാമിനെ ആഴത്തിൽ പഠിക്കാൻ അവസരം കിട്ടാതെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, എന്നാൽ ഇസ്ലാമിന്റെ ആഴത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അങ്ങനെയുള്ള പുതുമക്കാരായ ചില ആളുകൾ റജബ് മാസം വരുമ്പോൾ ചില പരിപാടികൾ നടത്തും. ഇസ്ലാമിൽ അത് വിലക്കപ്പെട്ടത് അവർക്കറിയില്ല. അത് കണ്ടാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹും റജബിന്റെ പേരിൽ പ്രത്യേകമുണ്ടാക്കുന്ന ഭക്ഷണങ്ങളുടെ കൈ പിടിക്കാറുണ്ടായിരുന്നു. ലാ തുസബ്ബിഹൂഹു ബിറമളാൻ, നിങ്ങൾ ഇതിനെ റമളാൻ പോലെ ആക്കരുത് എന്ന് പ്രത്യേകമായും അവരെ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. യഖൂലു ഇന്ന റജബ കാന യുഅള്ളിമുഹു അഹ്ലുൽ ജാഹിലിയ, ജാഹിലിയത്തിൽപ്പെട്ടവർ റജബിനെ പ്രത്യേകമായി ആദരിച്ചിരുന്നു. ഫലമ്മാ കാനൽ ഇസ്ലാമു തുരി, ഇസ്ലാമാണെങ്കിൽ അത് ഉപേക്ഷിക്കപ്പെട്ടു, ഇസ്ലാമാണെങ്കിൽ അതിന് ഉപേക്ഷിച്ചു. അപ്പൊ ഇസ്ലാമിൽ റജബിലെ ഉത്സവങ്ങളോ ആഘോഷങ്ങളോ പ്രത്യേക ഇബാദത്തുകളോ ഇല്ല. ഇത് തർക്കമില്ലാത്ത സംഗതിയാണ്. ഇനി ഇമാം നബവി റഹിമഹുല്ലാഹ് വഖദ് സുഇല അൻ സലാത്തി റഗായിബ് ഈ റജബ് മാസത്തിൽ പ്രത്യേകമായി നിർവഹിക്കാൻ നമസ്കാരത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ഹൽ ഹിയ സുന്ന വ ഫദീല, അത് സുന്നത്താണോ ഫദീലത്താണോ ബിദ്അ അല്ലെങ്കിൽ ബിദ്അത്താണോ എന്നാണ് ചോദ്യം. ഫഖാല റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹിയ ബിദ്അത്തുൻ ഖബീഹത്തുൻ മുൻകറത്തുൻ അശദ്ദുൽ ഇൻകാരി, അത് അങ്ങേയറ്റം വെറുക്കപ്പെട്ട മോശമായ ബിദ്അത്താണ്. ഒരു നന്മയുമില്ലാത്ത ബിദ്അ, ഒരു നിസ്കാരല്ലേ, ഇങ്ങനെ നല്ലതല്ലേ എന്ന് കരുതി തന്നെയാണ് ബിദ്അത്ത് വരാം. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നിസ്കാരമാണ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹം അതിനെ 100% ഒഴിവാക്കണമെന്നും അത് ചെയ്യുന്നവരെ തടയണമെന്നും കൃത്യമായി പഠിപ്പിക്കുകയും അങ്ങനെ ബിദ്അത്തുകളെ പിന്നെ ഉപേക്ഷിക്കാൻ പ്രേരകമാകുന്ന ഹദീസുകളൊക്കെ അദ്ദേഹം കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തതിനു ശേഷം അവസാനം അദ്ദേഹം പറയുകയാണ്, വലം യഅ്മുർ ബിത്തിബാഇൽ ജാഹിലിയ്യ, ജാഹിലിയത്തിനെ പിന്തുടരുന്നവരെ പിന്തുടരാനല്ല കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, കൽപ്പിക്കുന്നത് അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. വലാ ബിൽ ഇഖ്തിറാരി ബിഗലതാത്തിൽ മുഖ്തിഈൻ, പാപം ചെയ്യുന്ന ആളുകളുടെ ഈ അബദ്ധങ്ങളിൽ ഒരിക്കലും നിങ്ങൾ വഞ്ചിതരായി പോകരുത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ വരെ പറയുകയുണ്ടായി, ഇത് ചെയ്യുന്ന ആളുകൾ ഭൂരിപക്ഷമായിരിക്കും. വലാ യുഖ്തർ ബികസറത്തിൽ ഫായിലീന ലഹാ ഫീ കസീരി മിനൽ ബുൽദാൻ, ഒരുപാട് നാടുകളിൽ ഒരുപാട് പേർ ഈ സലാത്തു റഗായിബ് നിർവഹിക്കുന്നതായിരിക്കും, ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് എന്നതിൽ നിങ്ങൾ വഞ്ചിതരായി പോകരുത്. ബിദ്അത്തുകൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നത് അതിന്റെ കൂടെ നിൽക്കാനുള്ള ന്യായമല്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. വലാബി കൗനിഹാ മദ്കൂറത്തുൻ ഫീ ഖൂത്തുൽ ഖുലൂബ് വഹിയാ ഉലൂമുദ്ദീൻ, ഖൂത്തുൽ ഖുലൂബ് ഹിയാ ഉലൂമുദ്ദീൻ പോലുള്ള പ്രസിദ്ധമായ ചില കൃതികളിലൊക്കെ ഇത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വനഹവി ഇമാമിൽ കുത്തുബ് അതുപോലെ മറ്റു ചില കിതാബുകളിലും, എന്നാലും നിങ്ങൾ അതിൽ വഞ്ചിതരായി പോകരുത്. ഫൈന്നഹാ ബിദ്അത്തുൻ ബാത്തില, അത് ബാത്തിലത്തായ ബിദ്അത്താണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ നാട്ടിൽ ഇത്തരം ബിദ്അത്തുകളിലേക്ക് വരുമ്പോൾ അതിനെ തടയുന്നവരായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവരെ ബോധവൽക്കരിക്കുന്നവരായി മാറണം. ആദ്യമായി നാം വർജിക്കുകയും മറ്റുള്ളവരെ വർജിക്കാനായി കൽപ്പിക്കുകയും ചെയ്യണം. അള്ളാഹു സുന്നത്തിൽ അടിയുറച്ച് ജീവിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ലാ തദഉ ലനാ ദംബൻ ഇല്ലാ ഗഫർതഹു ولا هما الا فرجتا ولا دينا الا قضيتا ولا مرضا الا شفيتا ولا حاجه من هوائج الدنيا والاخره الا قضيتها يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. واخر دعوانا ان الحمد لله رب العالمين.